الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. صدري الشياطين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. നമ്മിലേക്ക് നിയോഗിതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു മാതൃകയായിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇബാദത്തിന്റെ പൂർത്തീകരണം, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയും ചെയ്തു. അത് പ്രവാചകനിൽ നിന്ന് നേരിട്ട് പഠിച്ച സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കുക, അതാണ് യഥാർത്ഥ ദീൻ, ദീനുൽ ഹഖ്. അതാണ് നാം പറയുന്ന മൻഹജുസ് സലഫ് അല്ലെങ്കിൽ അഹ്ലു സുന്നതി വൽ ജമാഅ. ഇൻഷാഅല്ലാഹ് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതുപോലെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കുടുംബസമേതം നാം ഒരുമിച്ച് കൂടുക എന്നത്. നമ്മൾ സംസാരിക്കുന്ന വിഷയം, ഒരു മുസ്ലിം അവന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു മനുഷ്യന്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും യഥാർത്ഥ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം അത് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും അതുപോലെ തന്നെ ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ചും അതുപോലെ തന്നെ ഏറ്റവും നല്ല സന്തോഷമുള്ള സൗഭാഗ്യമുള്ള കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വിഷയമാണ് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്, അതായത് നല്ല സന്തോഷമായ രീതിയിൽ നല്ല ഇണക്കത്തിൽ ഒരു കുടുംബം നിലനിന്നു പോകാൻ ആവശ്യമായ 10 കാര്യങ്ങളാണ് നാം സൂചിപ്പിക്കുന്നത്, പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഗാലിബ് അൽ ഉമരി ഹഫളഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു 10 കായിടകൾ, നല്ല ഒരു കുടുംബ നിലനിൽപ്പിന് ആവശ്യമായ 10 കായിടകളാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇതിനപ്പുറത്തേക്കുമുണ്ട്, ഇത് പ്രധാനപ്പെട്ട ഒരു 10 കാര്യങ്ങളാണെന്ന് മാത്രം. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളോട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിൽക്കുക എന്നാണ് മലയാളത്തിൽ ആശയം പറയാനുള്ളത്. അതായത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഭാര്യ എന്നുള്ള സ്ഥാനത്ത് ഉള്ളതാവട്ടെ ഭർത്താവ് എന്നുള്ള സ്ഥാനമാവട്ടെ, എല്ലാവർക്കും സൗഭാഗ്യം വേണമെങ്കിൽ, സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ അവർക്ക് വേണ്ടത് ഇസ്തിഖാമത്താണ്. ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച രീതിയിൽ സത്യചിതരായ മുൻഗാമികൾ ജീവിച്ചിരുന്ന രീതിയിൽ ദീനിനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നതി അല്ലതീ കുന്തു തുഅദൂൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ആരാണോ ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് എന്ന് പറയുകയും, തുമ്മ ഇസ്തഖാമു പിന്നെ ആ പറഞ്ഞതിനനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുന്നത്. അവരുടെ മരണസമയത്ത് അവരിലേക്ക് മലായിക്കത്തുകൾ വന്നിട്ട് അല്ല ചഹാഫു വല തഹ്സനു, അവർ പറയും നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക, ആ സന്തോഷ വാർത്ത കൊണ്ട് തൃപ്തിയടയുക എന്നുള്ള നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതിന് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ ദീനിൽ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യവും സന്തോഷവും വേണം എന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങൾ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് കൂറു പുലർത്തി ആ സുന്നത്ത് പിൻപറ്റി ജീവിക്കുക. കാരണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞറിയാൻ അറിയിക്കാൻ സാധിക്കാത്ത ബറക്കത്തുകൾ ഉണ്ടാക്കും, ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കും. സലഫുകൾ പറയുമായിരുന്നു, ഞാനൊരു പാപം ചെയ്താൽ, ഞാനൊരു തിന്മ ചെയ്താൽ അതിന്റെ അനന്തരഫലം, അതിന്റെ ഒരു അനന്തരഫലം എന്റെ ഭാര്യയിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന്, ചില രൂപായത്തുകളിൽ എന്റെ വാഹനത്തിൽ നിന്ന്, ചില രൂപായത്തുകളിൽ എന്റെ വീട്ടിലെ ഒരു എലിയിൽ നിന്ന് പോലും ഞാൻ അനുഭവിക്കാറുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിച്ചു കഴിഞ്ഞാൽ അവനെ മറ്റെല്ലാ ആളുകളും അവന് ഒരു വില കുറവ് ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ട് കൊടുക്കും. അപ്പൊ നാം ഓരോരുത്തരും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിനോട് കൂറു പുലർത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم. رسول الله صلى الله عليه وسلم الله سبحانه وتعالى പറയാണ്, നിന്റെ ഈ ക്ഷണം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിക്കുത്തരം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്? يتبعون أهواءهم, അവരുടെ ഇച്ഛകളെ പിൻപറ്റുക. ഇത് കുടുംബജീവിതത്തിൽ നാം ശരിക്കും ദീനിനെ മനസ്സിലാക്കുമ്പോൾ ദീനിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് ചില ആളുകൾ ചിന്തിക്കുന്നത് കുടുംബജീവിതവും ബാക്കിയുള്ള കാര്യങ്ങളും ദീനുമായിട്ട് ബന്ധമല്ല, നിസ്കാരം നോമ്പ് അത് മാത്രമാണ് ദീനുമായിട്ട് ബന്ധമുള്ളത്. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കുടുംബജീവിതങ്ങൾക്കിടയിൽ ഇറക്കിയ ആയത്തുകളുണ്ട്. ഖൗല ബിൻതു തഅലബ സൂറത്ത് മുജാദില ഇറങ്ങാനുള്ള കാരണം ഭർത്താവ് വിഹാദ ചെയ്തൊരു വിഷയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരും ഉണ്ടായ പ്രശ്നത്തിൽ സൂറത്ത് തഹ്രീമിലെ ആയത്ത് ഇറങ്ങി. അതുപോലെ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ വിഭജിക്കുന്നത് നേരിട്ട് കണ്ടിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂറത്ത് നൂറിലെ ആയത്തുകൾ ഇറങ്ങി. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ സൂറത്ത് നൂറിലെ ആയത്തുകൾ ഇറങ്ങി. അങ്ങനെ ഒരുപാട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെയും സൈനബിയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങി. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബികളുടെ കുടുംബജീവിതങ്ങളുടെ പ്രശ്നങ്ങളിൽ പോലും എന്തിറക്കിയിട്ടുണ്ട്? അല്ലാഹുവിന്റെ കലാം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെല്ലാം ദീനിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. അവരുടെ ഇച്ഛകളല്ല, ദീനിന്റെ നിയമങ്ങളാണ് അവരുടെ പ്രധാനം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തന്റെ ഇച്ഛകൾ പിൻപറ്റുന്നവർ വഴികേടിലാക്കിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹുദ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന അല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, ദുൽമ ചെയ്യുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നേരായ മാർഗത്തിലാക്കുകയില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടത് ഇതാണ്, ഇസ്തിഖാമത്ത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ഒരേ ഒരു ദുആയാണ്, നിർബന്ധമായിട്ടും ദുആ ചെയ്തിരിക്കണം എന്നുള്ള നിലയ്ക്ക് നിർബന്ധമാക്കിയിട്ട് ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തു ഫാത്തിഹ നമ്മൾ എന്തായാലും പാരായണം ചെയ്യണം നമസ്കാരത്തിൽ. ഫാത്തിഹയിലെ ദുആ എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ട് അനുസരിച്ച് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. കാരണം എല്ലാവിധ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശൈത്താന്റെ വസ്വാസുകളായിരിക്കും. ശൈത്താൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കലാണ്.
അപ്പൊ ആ വസ്വാസുകൾക്ക് പിശാചിനൊരു മനുഷ്യന്റെ മേലെ സ്ഥാനം വേണമെങ്കിൽ അവൻ അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിന് തെറ്റിപ്പോകണം. ഒരു ആട്ടിടയന്റെ അടുത്ത് ആടുകൾ അടുത്ത് നിൽക്കുമ്പോൾ എത്ര സുരക്ഷിതരാണോ അതുപോലെയാണ് ഒരു അടിമ അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ ബാക്കിയുള്ള പിശാചിൽ നിന്ന് അവർ സുരക്ഷിതനാവുന്നത്. എത്രയാണോ ആട്ടിടയിൽ നിന്ന് ഒരാട് അകന്നു പോകുന്നത് ചെന്നായക്ക് പെട്ടെന്ന് അതിനെ പിടിക്കാൻ സാധിക്കും, അതുപോലെ അള്ളാഹുവിനെ നകലും തോറും പിശാചിന് അവനെ പിടിക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരോടാവട്ടെ മക്കളോടാവട്ടെ അനാവശ്യമായ ദേഷ്യം, അനാവശ്യമായ കോപം, വെറുതെ ബഹളം വെക്കുന്നത്, ചീത്ത പറയുന്നത്, അടിക്കാൻ കയ്യോകുന്നത്, അങ്ങനെ പലതും സംഭവിക്കും. യഥാർത്ഥത്തിൽ നാം വിചാരിക്കും ഭാര്യ ചെയ്തതിന്റെ എന്തോ ഫലമാണ്, യഥാർത്ഥത്തിൽ എന്തായിരിക്കും, നമ്മൾ ചെയ്ത പാപം കൊണ്ട് അതിന്റെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റമായിരിക്കും. അതുകൊണ്ട് ഇസ്തിഖാമത്ത് പ്രധാനമാണ്, ഇസ്തിഖാമത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉലമാക്കൾ സലഫുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും, അഅളമു കറാമ ഹിയ ദവാമുൽ ഇസ്തിഖാമ, ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്, സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ് ദീനിൽ. അപ്പൊ ദീനിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്നിടത്തും ഇസ്തിഖാമത്ത് ഉണ്ടാവണം. ഇസ്തിഖാമത്ത് ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഗുണം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീടുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാകും. ആ വീടുകളിൽ എന്തിറങ്ങും, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വരും. അവിടെ ധാരാളം പിന്നെ നിഅമത്തുകളും ബറക്കത്തുകളും റഹ്മത്തുകളും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് സല്ലു ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നമസ്കരിക്കണം, നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങൾ നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കണം, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ മക്ബറകളാക്കരുത്. വീട്ടിൽ നമസ്കരിക്കുക എന്നുള്ളത് അവിടെ ഏതൊരു സ്ഥലത്തിനും അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം ഉണ്ടാവും. ഒരാൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നല്ല വശം ആ വീട്ടിലുണ്ടാകും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായിക ബൈതൻ ഫീ കൽബ് വലാ സൂറത്തും, ഒരു മലായിക്കത്തുകൾ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഒരു വീട്ടിൽ പ്രവേശിക്കുകയില്ല. നായയുള്ള വീട്ടിൽ അതുപോലെ ചിത്രങ്ങളുള്ള വീട്ടിൽ ആര് പ്രവേശിക്കില്ല, റഹ്മത്തിന്റെ മലക്കുകൾ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കണം എന്ന് എന്ത് പഠിക്കണം, ദീനിന്റെ നിയമങ്ങൾ പഠിക്കണം. അപ്പൊ ദീനിന്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സംരക്ഷണം ഒരുക്കും. അള്ളാഹു തആല പറഞ്ഞു, വമയ്യ അഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൽ മുസ്തഖീം, ആരെയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നത് അവനെ നേരായ മാർഗത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കുന്നതാണ്. കാരണം അള്ളാഹുവിലേക്ക് എത്ര അടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഭാര്യമാരും ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളോടും വിരോധനങ്ങളോടും നാം എത്ര കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നമ്മൾ സിദുക്കും സത്യസന്ധതയും അതുപോലെ തന്നെ വിശ്വസ്തതയും കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമുറക്കുന്നതും റഹ്മത്തിറക്കുന്നതും അള്ളാഹുവിന്റെ ബറക്കത്തിറങ്ങുന്നതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്നു നമുക്കറിയാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഖാഇദ, മഅരിഫത്തുൽ ഹുഖൂഖി വൽ വാജിബാത്തി ബൈന സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളും അവകാശങ്ങളും അറിയുക എന്നുള്ളത്. ഭാര്യക്കാവട്ടെ ഭർത്താവിനാവട്ടെ അവർക്ക് അവകാശങ്ങളുമുണ്ട് ബാധ്യതകളുമുണ്ട്. ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്, ഭാര്യയ്ക്ക് നൽകേണ്ട ബാധ്യതകളുമുണ്ട്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ട്, ഭർത്താവിന് നൽകേണ്ട ബാധ്യതകളുമുണ്ട്. ഈ രണ്ട് കൂട്ടർ ഈ രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ രണ്ടു കൂട്ടർക്ക് അത് ലഭിക്കും. അതായത് ഭർത്താവ് ഭർത്താവിന്റെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ അവകാശം ലഭിക്കും, ഭാര്യ ഭാര്യയുടെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന് എന്ത് ലഭിക്കും, ഭാര്യയിൽ നിന്നുള്ള അവകാശം ലഭിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ നിയമങ്ങൾ, ഭർത്താവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാതെ പോയാൽ അവർക്ക് എങ്ങനെയാണ് കടമ നിർവഹിക്കാൻ സാധിക്കില്ല. എന്താണ് എന്റെ ഭാര്യയോടുള്ള എന്റെ ബാധ്യതകൾ എന്നറിയാത്ത ഒരു ഭർത്താവ് അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കില്ല. എന്റെ ഭർത്താവിനോടുള്ള കടമകൾ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അതും നിർവഹിക്കാൻ സാധിക്കില്ല. ചുരുക്കം ചില ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, അവകാശങ്ങൾ നാം പറയുകയാണ് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ളത്. ഭർത്താവിന് ഭാര്യയോടുള്ള കടമയിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് മഹർ നൽകുക എന്നത്. കാരണം അത് വിവാഹം സഹീഹാവണമെങ്കിൽ ആവശ്യമായിരുന്ന കാര്യമാണ്. അടുത്തത് നഫഖ, തന്റെ കുടുംബത്തിന് തന്റെ ഭാര്യയ്ക്ക് ആവശ്യമായ ഭക്ഷണം, അതുപോലെ വസ്ത്രം, അതുപോലെ താമസ സൗകര്യം എന്നിവ നൽകൽ ഭർത്താവിന്റെ മേൽ ഉത്തരവാദിത്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുമാണ്. ഒരുത്തൻ വിശാലതയുള്ളവനാണെങ്കിൽ അതിനനുസരിച്ച് അതിന്, ഒരുത്തന് ഞെരുക്കമുള്ളവനാണെങ്കിൽ അള്ളാഹു തആല നൽകിയത് അടിസ്ഥാനത്തിൽ അവർ കുടുംബത്തിന്റെ മേൽ ചെലവഴിക്കണം. പല ആളുകളും ഇന്ന് വലിയൊരു അബദ്ധം ചെയ്യുന്ന കാണാൻ സാധിക്കും. ചില ആളുകൾ അവർ തന്റെ കുടുംബത്തിനോടുള്ള ബാധ്യതയെ കുറിച്ച് ആലോചിക്കാതെ, കുടുംബത്തിനോട് ഉത്തരവാദിത്തങ്ങൾ എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവരാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നടക്കുന്നത് വലിയ അബദ്ധമാണത്. അതൊരു ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട വലിയ അവകാശമാണ്, അവന്റെ കഴിവനുസരിച്ച്. അതുപോലെ തന്നെ അടുത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുടുംബത്തിനോട് വഫ ഉണ്ടാവുക എന്നുള്ളത്, കൂറുണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ഒരു ബന്ധം, കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള നല്ലൊരു ബന്ധം അവരുമായി സ്ഥാപിക്കുക എന്നുള്ളത്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരാണ് അവരുടെ ലോകം, അവരുടെ ലോകം. ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, അവർക്ക് കൂട്ടുകാരുണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ അവരുടെ വീടിനകത്ത് ഇങ്ങനെ താമസിക്കുകയാണ്. അവർക്ക് അവരുടെ ഭർത്താവ് എന്ന് വരുമ്പോൾ ആ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഭർത്താവിനോട് സംസാരിക്കാൻ, ഭർത്താവിനോട് നല്ല രീതിയിൽ പെരുമാറാൻ, ഭർത്താവിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പുരുഷന്മാർക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധം, അവർ പുറത്തു പോകും, ജോലിയുടെ തിരക്കിലാവും, ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നാൽ അവർക്ക് വിശ്രമിക്കണം, അവർ ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ സമയമില്ല, ഭാര്യയോട് എന്താണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കാൻ സമയമില്ല. ഇതെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെരുക്കം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത്രയും അവര് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആ വീട്ടിലൊരവസ്ഥയിൽ നിന്ന് തന്റെ ഭർത്താവിനോട് കാര്യങ്ങൾ സംസാരിക്കാനും പെരുമാറാനും അവരോട് അവരുടെ എല്ലാ രീതിയിലും അവരുടെ ഒരു സന്തോഷം പങ്കിടാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവിന് അതിന് കിട്ടുന്നില്ല എന്ന് വന്നാൽ അത് സ്ത്രീകളോട് ചെയ്യുന്ന അവരെ അവകാശം ഹനിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അടുത്തത് ശ്രദ്ധിക്കേണ്ട ഭർത്താക്കന്മാർ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ നീതി കാണിക്കുക എന്നുള്ളത്, അവരുടെ ഇടയിൽ നീതി കാണിക്കൽ ഭർത്താക്കന്മാരുടെ മേലെയുള്ള ബാധ്യതയാണ്. ഇനി ഭാര്യമാരുടെ മേലെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ, ഭാര്യമാർക്ക് ഭർത്താവിനോടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമത്തേത് അനുസരിക്കുക എന്നുള്ളതാണ്, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്. മറ്റാരേക്കാളും ഒരു സ്ത്രീ അനുസരിക്കപ്പെടേണ്ടത് എന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാത്ത വിഷയങ്ങളിൽ നമുക്ക് ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഒരു സ്ത്രീ അവൾ അഞ്ചു വക്ത് നമസ്കരിക്കുകയും അവളുടെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിക്കുകയും അതുപോലെ റമദാനിൽ നോമ്പ് നോൽക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിന്റെ അവൾ ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിലൂടെയും അവൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പൊ ഭർത്താവിനോടുള്ള ബാധ്യതയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഉത്തരവാദിത്തമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ അഭിമാനവും ഭർത്താവിന്റെ സമ്പത്തും കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. തന്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഭർത്താവിന്റെ സമ്പത്ത് അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും അത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയുടെ മേലെയുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് എന്നുള്ളത്. അടുത്തൊരു ഹഖ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത്, ഇതും സ്ത്രീകളുടെ മേലെയുള്ള ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഭർത്താവിനോട് എപ്പോഴും ഒരു വെറുപ്പ്, എപ്പോഴും ഒരു വിദ്വേഷം, എപ്പോഴും ഒരു അകൽച്ച, ഇത് ഒരു മുസ്ലിമത്തായ സ്ത്രീക്ക്, മുഅ്മിനത്തായ സ്ത്രീക്ക് യോജിച്ച കാര്യമേ അല്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് അതിയായ സ്നേഹം പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ അവളെ കാണുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സന്തോഷമുണ്ടാക്കുന്ന, മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വേഷമാവട്ടെ, അതുപോലെ തന്നെ വൃത്തിയിലാവട്ടെ, അതുപോലെയുള്ള എല്ലാ നിലക്കും തന്റെ ഭർത്താവ് ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നുള്ളതും ഭാര്യയുടെ മേലെയുള്ള ഉത്തരവാദിത്തങ്ങളാണ്. ഇത് ചുരുക്കം ചില ബാധ്യതകളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള ദീനീ സദസ്സുകളിലും ദീനിന്റെ വിഷയങ്ങളിലും നാം അന്വേഷിച്ചും പഠിക്കുമ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ദീനിൽ ഭർത്താവിനോടുള്ള കടമകളായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങളായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയലും ഇത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നമ്മുടെ ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും നാം ചെയ്യുന്ന ഈ കടമകൾ യഥാർത്ഥത്തിൽ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മമാണ്. ഇത് നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണിത്. ഇത് നാം ശരിക്കും ചെയ്യുക എന്നുള്ളത് നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറത്തു അലൈഹി. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നില്ല, എന്നിലേക്ക് ഏറ്റവും അടുക്കുന്നില്ല എനിക്കിഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടല്ല. അതായത് ഏതാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, നിസ്കാരം നോമ്പ് തെറ്റാത്തതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുഅമലാത്തുകളിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, ഭാര്യമാരോടുള്ളത്, മക്കളോടുള്ളത്, അയൽവാസികളോടുള്ളത്, മുഅ്മിനീങ്ങളോടുള്ളത്, ഭരണാധികാരികളോടുള്ളത്, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പലതും നിർബന്ധവുമാണ്. അപ്പൊ അത് നിർവഹിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും, അഫ്ളുൽ അഅമാൽ അദാഉ മാ അഫ്തറല്ലാഹ്. ഏറ്റവും നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി നിർവഹിക്കലാണ്. വൽ വറഉ അമ്മാ ഹറമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതിൽ നിന്ന് അകലലാണ്, അതിനോടൊരു അകൽച്ച ഉണ്ടാവലാണ്. വഹ്ശു നിയ്യ ഫീമാ ഇൻദല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഏറ്റവും നല്ല നിയ്യത്ത് ഉണ്ടാവുക, അള്ളാഹു സുബ്ഹാനഹു വതആല ലഭിക്കുന്ന കാര്യങ്ങൾ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനോട് നല്ലൊരു നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം നാം പറഞ്ഞത്, ഒരു ഭാര്യയാവട്ടെ ഭർത്താവട്ടെ ദീനിൽ തന്റെ ഇണകളോടുള്ള കടമകൾ എന്തൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് അറിയുക, അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഖായിദ, അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ളതാണ്. ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കായിതയാണ് ഷെയ്ഖ് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഇണയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തന്റെ ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ, യുവാക്കളുണ്ടെങ്കിൽ, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ സ്ത്രീകളും തന്റെ ജീവിതത്തിൽ താൻ തിരഞ്ഞെടുക്കുന്ന ഇണ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരിക്കും എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകൾ വിവാഹിതരാവുന്ന നാല് കാര്യത്തിനാണ്, ലിമാലിഹ ലിഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ, സമ്പത്തിന്, കുടുംബത്തിന്, സൗന്ദര്യത്തിന്, ദീനിന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഫർ ബിദാതിദ്ദീൻ തരിബത്യദാക്, നീ ദീനുള്ളവളെ തിരഞ്ഞെടുക്കുക. നിനക്ക് എത്ര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് തോന്നിയാലും ദീനുള്ളവളെ നീ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹ മതാഅ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഒരു വിഭവമാണ്. വഖൈറു മതാഇഹ ദുനിയാ അൽമർഅത്തു സാലിഹ, ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സ്വാലിഹത്തായ ഒരു ഇണയാണ്, സ്വാലിഹത്തായ ഒരു ഭാര്യയാണ്. അതുകൊണ്ട് നാം ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കണം. ഇനി പുരുഷനെ ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാകും മൻ തർളൗന ഖുലഖഹു വദീനഹു ഫസവ്വിജു ഇല്ലാ തഫ്അലു തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അലീം. നല്ല ദീനും സ്വഭാവമുള്ള ഒരു പുരുഷൻ വന്ന് നിങ്ങളുടെ സ്ത്രീകളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ പെൺകുട്ടികളെ, ഉത്തരവാദിത്തമുള്ളവരോട് വിവാഹം അന്വേഷിച്ചാൽ, നിങ്ങൾ വിവാഹം കഴിച്ച് കൊടുത്തില്ല എങ്കിൽ ദുനിയാവിൽ വളരെ വലിയ ഫിത്നയും ഫസാദുമാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ ഹദീസുകളിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കും, ഫമിന സആദ അൽമർഅത്തു സാലിഹത്തു തറാഹ ഫതുഅജിബുക വതഗീബു അൻഹ ഫതഅമലുഹ അലാ നഫ്സിഹ വമാലിക. സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യമാണ് സ്വാലിഹത്തായ ഒരു ഭാര്യ. അവളെ നീ നോക്കിക്കഴിഞ്ഞാൽ അവൾ നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നീ ഇല്ലാത്ത സമയത്ത് അവളുടെ ശരീരത്തെയും നിന്റെ സമ്പത്തിനെയും അവൾ കാത്തു സൂക്ഷിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജു അൽ വദൂദ വൽ വലൂദ ഇന്നി മുകാതിറുൻ ബികും അൽഅംബിയാ യൗമൽ ഖിയാമ. ധാരാളം സ്നേഹിക്കുന്ന ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുക, നിങ്ങളുടെ ആധിക്യം കൊണ്ട് ഞാൻ നാളെ പെരുമ നടിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറ വലിസാനൻ ദാകിറ വസൗജതൻ മുഅ്മിന തുഈനഹു അലാ അംരിഹിൽ ആഖിറ. നിങ്ങൾക്ക് ഉണ്ടായ നിങ്ങൾ നേടിയെടുക്കേണ്ട കാര്യമാണ് ശുക്ർ ചെയ്യുന്ന ഖൽബ്, ദിക്ർ ചെയ്യുന്ന നാവ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പരലോകത്തിൽ ഉപകാരം സഹായിക്കുന്ന പരലോക വിഷയത്തിൽ സഹായിക്കുന്ന മുഅ്മിനത്തായ ഒരു ഭാര്യ എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലക്ക് നാം ചിന്തിച്ചു നോക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മളൊരു കച്ചവടം തുടങ്ങാന്ന് വിചാരിക്കുക, ഒരു കച്ചവടം തുടങ്ങുക. അപ്പൊ ആ കച്ചവടത്തിന് ഒരു പാർട്ട്ണറെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും? അവൻ നല്ല സ്വഭാവമുള്ളവനാണോ, ചതിമഞ്ചനം ചെയ്യാത്തവനാണോ, വിശ്വസ്തനാണോ, ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കും. കാരണം എന്താണ്? നമ്മുടെ കച്ചവടത്തിൽ നമ്മെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്തേക്കും അള്ളാഹു സുബ്ഹാനഹുവതാലക്കും ഉണ്ടാകുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയാത്തത്, നല്ല സംസാരങ്ങളില്ലാതെ, നല്ല പെരുമാറ്റങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളിൽ പരസ്പരം വഴക്കിടുന്ന, പരസ്പരം തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ പരസ്പരം വേർപിരിയുന്ന അത്രത്തോളം വലിയ അപകടത്തിൽ നിറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി നമുക്ക് കാണാൻ സാധിക്കും. അഊദുബില്ല. പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, നാം വിവാഹം കഴിക്കുന്ന ആൾ നമ്മുടെ ഇണ തീർച്ചയായിട്ടും നാം വിചാരിച്ചത് പോലെയാകണമെന്നുള്ള ധാരണയാണ് തെറ്റ്. നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണും, എന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം, എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കണം, അവളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നവനായിരിക്കണം, അങ്ങനെ നമ്മളൊക്കെ ചിന്തിക്കും. ആ ചിന്ത ഒഴിവാക്കണം. ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഭർത്താവിനെ നമ്മൾ ആ ചിന്തയും വെച്ചിട്ട് താരതമ്യം ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ചിന്തയുടെ നേരെ എതിരായിരിക്കും അയാൾ, സ്വഭാവം കൊണ്ട് ആവാം ആവാതിരിക്കാം. ആ സമയത്ത് നമുക്ക് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് നാം പറയുന്നത്, നാം ചിന്തിക്കേണ്ടത് ഒരാളെ, നമ്മുടെ ഇണയെ അവരെന്താണോ ആ നിലക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യയെ അവരെങ്ങനെയാണോ ആ നിലക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക, നമ്മുടെ ഭർത്താവിനെ അവരെങ്ങനെയാണോ ആ നിലക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. നമുക്ക് കുറച്ചു കാലം വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിൽ പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും എന്തുണ്ടാകും? പരസ്പരം വലിയൊരു മനസ്സിലാകലോടെ നടക്കും, ഒരു തഫാഹും. അതായത് ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണ്, ഭാര്യയ്ക്ക് ദേഷ്യം വരുന്ന സമയങ്ങൾ എന്താണ്, ഭാര്യയ്ക്ക് സങ്കടം വരുമ്പോൾ എന്താണ് അവൾ ചെയ്യുക, ദേഷ്യം വരുമ്പോൾ അവൾ എങ്ങനെ സംസാരിക്കും, അതുപോലെ ഭർത്താവിന് ദേഷ്യം വരുന്ന സമയങ്ങൾ എന്താണ്, ഭർത്താവിന് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്താൽ ദേഷ്യം കൂടും, എന്ത് ചെയ്താൽ ദേഷ്യം കുറയും, ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഭർത്താവിന് സന്തോഷം ഉണ്ടാക്കുന്ന സമയം എന്താണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കുക, അതിനനുസരിച്ച് നിൽക്കാൻ പഠിക്കുക. പലപ്പോഴും പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ടാകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്കായിരിക്കും ഒരു പ്രശ്നങ്ങൾ തുടങ്ങുക. വെറുതെ തമാശക്ക് ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് ശ്രമിക്കും, ഭർത്താവ് ദേഷ്യം വരുന്ന സമയത്ത് കൂടുതൽ ദേഷ്യം പിടിക്കാൻ വേണ്ടി ഭാര്യ ശ്രമിക്കും. അതെന്തുണ്ടാവും? അങ്ങനെ അത് നമ്മൾ പറയുമ്പോൾ ഭർത്താവിന് അറിയാം, ഭാര്യയ്ക്കും അറിയാം, ഉള്ളിൽ എനിക്കത് പ്രശ്നമൊന്നുമില്ല, തമാശക്കാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ എന്തുണ്ടാവും? അത് അവിടെ പിശാജ് നമ്മുടെ നാവിൽ കെട്ടുകളിടും. പിശാജ് നമ്മുടെ നാവിൽ, നമ്മുടെ കൽബിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ നാവുകളിൽ നിന്ന് വരുന്ന സംസാരം അതിഭയങ്കരമായതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും തന്നെ നമ്മുടെ ഇണക്ക് നമ്മുടെ കൽബിൽ എന്താണെന്ന് അറിയാൻ പറ്റൂല. നമ്മൾ എന്താ പറയുന്നത് അവരറിയുള്ളൂ. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് അവർ കേൾക്കുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിൽ അതില്ലെങ്കിൽ കൂടി നമ്മുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വാക്കുകൾ കേട്ടിട്ടാണ് അവർ മറുപടി പറയുക. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിന് ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരസ്പരം മനസ്സിലാക്കുക. തന്റെ ഭർത്താവിന്റെ കോപം വരുന്ന സമയം, ഭാര്യയുടെ കോപം വരുന്ന സമയം, ആ സമയത്ത് ഭർത്താവിന് ദേഷ്യം കുറക്കാൻ എന്താണോ ഞാൻ ചെയ്യേണ്ടത് അത് ചെയ്യാം. ചിലപ്പോൾ നിശബ്ദമായിരിക്കലാവും, ഭാര്യയ്ക്ക് ദേഷ്യം കുറക്കാൻ മിണ്ടാതിരിക്കലാവും, അല്ലെങ്കിൽ ഭാര്യയെ നോക്കി ഒന്ന് ചിരിക്കലായിരിക്കും. എന്താണോ അവിടെ ആവശ്യം അത് ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറും, അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഇനി ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഉണ്ടായാൽ തന്നെ അവർക്കൊരു ഉദർ കണ്ടുപിടിക്കുക, അവർക്കൊരു കാരണം കണ്ടുപിടിക്കുക. അദ്ദേഹം അങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും, നമ്മുടെ കുടുംബങ്ങളിൽ സാധാരണ സംഭവിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഭാര്യയിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തനം അവിടെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ ഇന്ന സാധനം മാറ്റി വെക്കണം, ഇന്ന സാധനം അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആ സാധനം അധികം സ്ഥലത്തായിരിക്കും. നമുക്ക് എന്താ സ്വാഭാവികമായിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. നമ്മൾ എന്തുകൊണ്ട് എടുത്തു വെച്ചില്ല എന്ന് ചിന്തിക്കുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടി തെറിച്ചിട്ടുണ്ടാവും. അതുപോലെ ഭർത്താവ് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു, അപ്പൊ ഭാര്യ രാവിലെ പറഞ്ഞു, ഭർത്താവ് വൈകുന്നേരം കൊണ്ടുവന്നില്ല, അപ്പൊ എന്ത് ചെയ്യും? അപ്പോഴേക്കും ഭാര്യ തുടങ്ങിയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് അവർക്ക് ഉതിർ കണ്ടുപിടിക്കുക. അതായത് ഭാര്യ അവള് എന്തെങ്കിലും വയ്യാതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവ് വാങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. അവരെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന ഉതിറുകൾ കണ്ടുപിടിക്കുക. സലഫുകൾ പറയുമായിരുന്നാൽ മുഅ്മിനൂന അദ്ദറൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഉതിർ കണ്ടുപിടിക്കുന്നവരായിരിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സലഫുകൾ പറയും, തന്റെ മുഅ്മിനായ ഒരു സഹോദരൻ, ആ സഹോദരൻ ഇന്നാലിന്ന തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇന്നാലിന്ന കാര്യം ചെയ്തു പറഞ്ഞു എന്ന് നീ അറിഞ്ഞാൽ തന്നെയും നീ എന്ത് ചെയ്യണം? 70 കാരണങ്ങൾ കണ്ടുപിടിക്കണം. അവനെ അതിൽ നിന്ന് ഒഴിവാക്കാൻ 70 കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ടും നിനക്കൊരു കാരണം കിട്ടിയില്ല എങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുക. എനിക്കെന്തോ കുഴപ്പമുണ്ട്, അവനങ്ങനെ ചെയ്യൂല. അത്രയും നല്ല ഉതിര് കണ്ടുപിടിക്കുന്നവരായിരിക്കും മുഅ്മിനീങ്ങൾ. അപ്പൊ കുടുംബജീവിതത്തിൽ എത്ര പ്രാധാന്യം ഉണ്ടായിരിക്കും ഇതുപോലെ ഉതിര് കണ്ടുപിടിക്കുന്നതിലേക്ക്. അപ്പോ ഓരോ സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്, തന്റെ ഭാര്യ അല്ലെങ്കിൽ തന്റെ ഭർത്താവ് തനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു കാരണം, ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാം, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ച് ബഹളമായി ആകപ്പാടെ തെറ്റി രണ്ടു ദിവസം വേറെ കിടന്ന് ഒന്ന് തുറന്ന് സംസാരിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുക, ഇത് ഇന്ന കാരണം കൊണ്ടാവും അവൾ ചെയ്തത്, അല്ലെങ്കിൽ മൂപ്പര് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണ്, അപ്പൊ നമുക്ക് ഒന്നും വേണ്ടിയിരുന്നില്ല, ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അവൾ വലിയ ഒരു കാരണം ഉണ്ടായിരുന്നില്ല. ഇതാദ്യം ചിന്തിച്ചാൽ മതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അഞ്ചാമത്തെ ഒരു കാഴ്ച ഷെയ്ഖ് പറയുന്നത്, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും പോകണമെങ്കിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് അസ്വബർ. കുടുംബജീവിതത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ നമുക്ക് ഏറ്റവും മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് അസ്വബർ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇന്നമാ യുവഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമ കാണിക്കുന്നവർക്ക് കണക്കില്ലാത്ത രീതിയിൽ പ്രതിഫലം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഉ മിൻ അസ്സബർ, സബറിനേക്കാൾ ഉത്തമമായിട്ടുള്ളൊരു വിഭവം, സബറിനേക്കാൾ വിശാലമായിട്ടുള്ള വിഭവം ഒരാൾക്കും തന്നെ നൽകപ്പെട്ടിട്ടില്ല. അങ്ങേറ്റത്തെ സൗഭാഗ്യം ലഭിക്കുന്ന കാര്യമാണ് ക്ഷമ കാണിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, ക്ഷമ എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു അതിനങ്ങോട്ട് ക്ഷമിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വന്നു അതിനങ്ങോട്ട് ക്ഷമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പരീക്ഷണം തന്നെയാണ്. നമ്മുടെ ഭാര്യമാര് കുട്ടികൾ ഇതെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. ഇതിലൊക്കെ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെ ക്ഷമയുടെ ഭാഗം തന്നെയാണ്. ആ രീതിയിലാണ് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഭാര്യമാരടുത്തും ഭർത്താവിനോടും ക്ഷമ അവലംബിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് തഗാഫുൽ നമുക്ക് ഉണ്ടായിരിക്കണം. തഗാഫുൽ എന്ന് പറഞ്ഞാൽ അബദ്ധങ്ങളെ വിട്ടുകൊടുക്കുക. ചില കാര്യങ്ങള്, ചില അബദ്ധങ്ങൾ കണ്ടാല് അത് ചെറിയ ചെറിയ അബദ്ധങ്ങളായിരിക്കും, അതുകൊണ്ട് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും ഇപ്പോ ഭാര്യ ഒന്നാമത് തിരിഞ്ഞ് തെറ്റിയാ അപ്പത്തിന് നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും. ഭർത്താവിന് എന്തെങ്കിലും ചെറിയ അബദ്ധം വന്നാൽ അപ്പത്തിന് നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും, അതൊരിക്കലും ഒരു ന്യൂനതയല്ല. ചില കാര്യങ്ങൾ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിട്ടുകൊടുക്കേണ്ടി വരും. അവർ അബദ്ധം ചെയ്താലും അത് വിട്ടുകൊടുക്കുക. കാരണം അത് മനസ്സിലാക്കേണ്ട ഒരു പക്വത ചിലപ്പോൾ എത്തിയിട്ടുണ്ടാകില്ല, മനസ്സിലാക്കേണ്ട സമയം എത്തിയിട്ടുണ്ടാവില്ല. പല കാരണങ്ങളുണ്ടാവും. അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പോലെയുള്ള സലഫുകൾ പറഞ്ഞു കാണാൻ സാധിക്കും, സ്വഭാവത്തിന്റെ 10/9 തഗാഫുലാണ്. അതായത് മറ്റുള്ളവർക്ക് ഈ അബദ്ധങ്ങൾ ചെറിയ രീതിയിലാണെങ്കിലും വിട്ടുകൊടുക്കുക എന്നുള്ളത്. അതുപോലെ അൽകയ്യിസുൽ ആഖിൽ, ഒരു ബുദ്ധിയുള്ള ഒരു ദീൻ എന്ന് പറഞ്ഞാൽ അൽഫത്തിനൽമു തഗാഫിൽ, ബുദ്ധിയുള്ളവനും അതുപോലെ അബദ്ധങ്ങൾ വിട്ടുകൊടുക്കുന്നവനുമാണ്. അപ്പൊ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പരസ്പരം വിട്ടുകൊടുത്ത് അതിലൊക്കെ ക്ഷമ അവലംബിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഭാര്യമാർക്കാവട്ടെ ഭർത്താക്കന്മാർക്കാവട്ടെ പറ്റുന്നൊരു അപകടം, ചിലപ്പോ ഒരു ഭർത്താവിന് ഒരാഗ്രഹം ഉണ്ടാവും തന്റെ ഭാര്യ താൻ വീട്ടിലേക്ക് കയറുമ്പോഴെല്ലാം പിന്നെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് തരുന്ന ഒരു ഭാര്യ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഭാര്യ എന്തായിരിക്കും, ചിലപ്പോ എപ്പോഴത് മറന്നു പോണ ആളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന തന്റെ ഭർത്താവ് തന്നെ പിന്നെ വീട്ടിലേക്ക് കയറി ഉടനെ തന്നെ ഒന്ന് ആലിംഗനം ചെയ്യുന്ന ചുംബിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം എന്ന് ഭാര്യ ആഗ്രഹിക്കും. ഭർത്താവ് പക്ഷേ ക്ഷീണം കാരണം നേരെ പോയി കിടക്കുന്ന ആളായിരിക്കും. ഈ രണ്ട് പല ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തന്റെ ഭാര്യ എന്താണോ അങ്ങനെ ഉൾക്കൊള്ളുക, അവൻ അബദ്ധങ്ങളെ ചെറുതായിട്ട് വിട്ടുകൊടുക്കുക, എന്നിട്ട് മെല്ലെ 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 ജീവിത സമയമെടുത്ത് മെല്ലെ അതിനെ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ മേലെ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. അപ്പൊ ഈ അഞ്ചാമത്തേത് ആറാമത്തേത് പറഞ്ഞത് ക്ഷമ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ ക്ഷമ, എത്രത്തോളം ക്ഷമ കാണിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ അതിന്റെ ഗുണമുണ്ടാവും. അഞ്ച് ആറ് ഒരുമിച്ചാണ് പറഞ്ഞത്, അഞ്ച് സ്വബറ് ആറ് തഗാഫുലും പറഞ്ഞു, അതായത് അബദ്ധങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഏഴാമത്തെ വിഷയം തന്റെ ദാമ്പത്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ പരസ്യമാക്കാതിരിക്കുക എന്നുള്ളതാണ്. സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ തന്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ പരസ്യമാക്കാതെ അത് രഹസ്യമായി തന്നെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദി നാസി ഇൻദല്ലാഹി മൻസിലത്തൻ യൗമൽ ഖിയാമ അർറജുൽ യുഫ്ലി ഇല ഇംറാതിഹി വതുഫ്ലി ഇലൈഹി തുമ്മ യൻശുറു സിർറഹാ. ഒരു പുരുഷൻ നാളെ പരലോകത്ത് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അവന്റെ ഭാര്യയുമായിട്ട് രാപ്പാർക്കുകയും പിന്നീട് ആ വിഷയങ്ങളെല്ലാം പുറത്ത് ആളുകളെ ആ രഹസ്യങ്ങളെല്ലാം അറിയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് എല്ലാ വിഷയത്തിനും അത് ബാധകമാണ്. കിടപ്പറയുടെ വിഷയങ്ങളെന്ന് മാത്രമല്ല, തന്റെ ഭാര്യയുടെ ന്യൂനതകൾ, തന്റെ ഭാര്യയുടെ കുറവുകൾ, തന്റെ ഭർത്താവിന്റെ ന്യൂനതകൾ, തന്റെ ഭർത്താവിന്റെ കുറവുകൾ, ഇതൊന്നും മറ്റുള്ളവരെ അറിയിക്കുന്ന ആളുകളാവരുത്. അവരെ കുടുംബത്തിലെ സ്വന്തം മാതാവിനോടാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും സ്വന്തം മാതാവിനോടാണെങ്കിൽ പോലും ഭർത്താവിന്റെയോ ഭാര്യയുടെ കുറവുകൾ പറയരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ഭാര്യയെയും ഭർത്താവിനെയും ഒരു പരിധി വരെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ചില സ്ത്രീകൾ ഔദുബില്ല, അതുപോലെ തന്നെ ചില പുരുഷന്മാർ ഭാര്യയെ കുറിച്ചുള്ള കുറ്റം ആളുകളോട് പറഞ്ഞു 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 നടക്കുന്ന ആളുകൾ, ഭർത്താവിനോടുള്ള കുറച്ച് കുറ്റം തന്റെ കൂട്ടുകാരികളോടും അയൽവാസികളോടും എല്ലാം എപ്പോഴും അത് പറഞ്ഞു നടക്കുന്നത് വലിയ തെറ്റാണത്, വലിയ തെറ്റാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, അതദറൂന മൽ ഗൈബ, ഗൈബത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഖാലു, അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലു അലൈഹി, അല്ലാഹു റസൂലിനോട് അറിയുകയുള്ളു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യം നീ പറയലാണ്. അപ്പോ സഹാബാക്കൾ ചോദിച്ചു, ഖീലാ ഫറഐത ഇൻ കാന ഫി അഖീമാ അഖൂൽ, ഞാൻ പറയുന്ന കാര്യം അവന്റെ ഉള്ളതാണെങ്കിലോ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിലോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹിമാ തഖൂൽ ഫഖദ് ഇഗ്തബ്തഹു, ആ കാര്യം അവനിൽ ഉണ്ടെങ്കിൽ നീ അവനെ കുറിച്ച് ഗൈബത്ത് പറഞ്ഞു, വഇല്ലം യകുൻ ഫീഹിമാ തഖൂൽ ഫഖദ് ബഹതഹു, അതില്ല എങ്കിൽ നീ അവനെ കുറിച്ച് കള്ളം ആക്ഷേപിക്കുകയും ചെയ്തു. ഇതെല്ലാം കുടുംബജീവിതത്തിന് ബാധകമാണ്. ഇതെല്ലാം നമ്മുടെ ഏറ്റവും നല്ല സാഹോദര്യത്തിന് നമ്മളപ്പോ ഉണ്ടാകുന്ന നമ്മുടെ ഭാര്യ, അതായത് സുഹബത്തിൽ ഉണ്ടാകുന്ന ഭാര്യ, ഭർത്താവ്, അവരെ കുറിച്ചിട്ടുള്ള ന്യൂനതകൾ നാം പറഞ്ഞു നടക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഒരു അപകടം നമ്മുടെ കുടുംബജീവിതത്തിൽ കാണും. നമ്മുടെ കുടുംബജീവിതം പറഞ്ഞാൽ ആ വിശ്വാസ്യതയുടെ മേലെ കെട്ടിപ്പടുക്കണം. ഒരു ഭർത്താവിനാവട്ടെ ഭാര്യക്കാവട്ടെ തന്റെ ഇണയുടെ മേലെ ഏറ്റവും നല്ല വിശ്വാസ്യത വേണം. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഭർത്താവ് അത് വേറാവാ അറിയിക്കില്ല, എന്റെ ഭാര്യ അത് മറച്ചു വെച്ചിരിക്കും. എന്റെ ന്യൂനതകളെ എതിർത്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാര്യയാണ് എനിക്കുള്ള ഒരു വിശ്വാസം വന്നാണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ആഴത്തിലുള്ള അടുപ്പം നമുക്ക് ഉണ്ടാവാനില്ല. അപ്പൊ നമ്മുടെ ഈ അമാനത്ത് കാത്തുസൂക്ഷിക്കുന്ന ആളായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദ്ദസ റജുലു ബിൽ ഹദീസ് തുമ്മ ഇൽതഫത ഫഹിയ അമാനത്തുൻ, ഒരാൾ ഒരു കാര്യങ്ങളോട് പറയാണ്, ഒരാൾ വന്നിട്ട് ഒരു കാര്യങ്ങളോട് പറയാണ്, ആ പറയുന്ന സമയത്ത് അയാളൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നോക്കി തിരിഞ്ഞു നോക്കി, തിരിഞ്ഞു നോക്കിയാൽ തന്നെ അതെന്തായി? അമാനത്തായി. അത് പിന്നെ ഇപ്പം വേറെ ഒരാൾക്ക് പറയാൻ പാടില്ല. വേറൊരാൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ഭയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മോടൊരു കാര്യം പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് വേറെ ഒരാൾക്ക് പറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ കുടുംബജീവിതത്തിൽ എത്ര പ്രാധാന്യമുണ്ട്. വേറൊരാളോട് പറയില്ല എന്നുള്ള, അറിയില്ല എന്നുള്ള ഏറ്റവും നല്ല വിശ്വാസത്തിലാണോ കൊണ്ടു നടക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ അവരുടെ മാതാപിതാക്കളോടും ഭാര്യമാർ അവരുടെ മാതാപിതാക്കളോടും കുടുംബജീവിതത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് വഷളാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭാര്യയുടെ ഭാഗത്ത് ഭാര്യയുടെ വീട്ടിലിരിക്കും, ഭർത്താവിന്റെ ഭാഗത്ത് ഭർത്താവിന്റെ വീട്ടിലിരിക്കും. കാരണം അവർക്ക് അവരുടെ മക്കളായിരിക്കും വലുത്. നമ്മുടെ കുടുംബം എന്നുള്ളതല്ല അവരുടെ ചിന്ത ഉണ്ടാവുക അധികവും. എന്തായിരിക്കും അവർക്ക് അവരുടെ മക്കളെ ഭാഗത്ത് നിൽക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും. ഒരു ഭൂരിഭാഗം ചിലർ മനസ്സിലാക്കുന്നവരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അവര് അവരുടെ ഭാഗം സപ്പോർട്ട് ചെയ്ത് പറയും. ഇതുവരെ ഇടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എല്ലാ രീതിയിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചേ പറ്റൂ എന്ന അവസ്ഥ വരുന്നത് വരെ നാം രഹസ്യമായി തന്നെ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കണം. എട്ടാമത്തെ ഒരു കാര്യം ഷേഖ് പറയുന്നത്, ഒരു ഭാര്യയാവട്ടെ ഭർത്താവട്ടെ അവർ പരസ്പരമുള്ള ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതി ഒന്ന് മാത്രമല്ല എന്നുള്ളതാണ്. അതായത് ഒരു ഭാര്യയോ ഭർത്താവോ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമല്ല എന്നുള്ളതാണ്. പലപ്പോഴും ദമ്പതികൾ മനസ്സിലാക്കാതെ പോകുന്ന കുടുംബജീവിതമെല്ലാം ശിഥിലമായി പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്, എന്താണ് സ്നേഹം, എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്തത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ ഉണ്ടായിരിക്കും, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികൾ ഉണ്ടാവും. അപ്പൊ അത് ഒരു മാർഗം. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാല് എന്താ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കുക, ഇഷ്ടമാണെന്ന് പറയുക, അത് മാത്രമല്ല എന്നായി പറയണത്. ചിലപ്പോ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു സ്നേഹപ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിണങ്ങി നിൽക്കുന്നത് അവർക്കൊരു സ്നേഹപ്രകടനമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ചെയ്യുന്നത്. അപ്പൊ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കുക, അവളുടെ ദീനിന്റെ കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം സ്നേഹത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ തിരിച്ചും അതുപോലെയാണ്. അപ്പൊ ചില സ്ത്രീകൾ നമുക്ക് പറയുന്ന കേൾക്കാം, ഭർത്താവ് എല്ലാവിധ സാധനങ്ങളും വാങ്ങി കൊടുക്കും, ഭർത്താവ് ഇഷ്ടമുള്ള വസ്ത്രം ഭക്ഷണം ഒക്കെ വാങ്ങി കൊടുക്കും. ആ സ്ത്രീകൾ എന്നിട്ട് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, എന്റെ ഭർത്താവ് എനിക്ക് ദീന് പറഞ്ഞിരുന്നില്ല, ദീന് പറഞ്ഞിരുന്നില്ല, ദുനിയാവിന്റെ എല്ലാം എനിക്ക് വാങ്ങി തരുന്നുണ്ട്. അത് എനിക്ക് ദുനിയാവിനോടുള്ള ഹുബല്ല ഉണ്ടാക്കുക, അത് ഭർത്താവിന് സ്നേഹമില്ലാത്തതല്ലേ. അപ്പൊ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളൊക്കെ വാങ്ങി കൊടുക്കൽ മാത്രമായിരിക്കില്ല, ചിലപ്പോ ചില കാര്യങ്ങൾ വാങ്ങി കൊടുക്കാതിരിക്കലും സ്നേഹമായിരിക്കും. അതെന്താ അതെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോ വ്യക്തികളുടെ സ്വഭാവം അനുസരിച്ച് മനസ്സിലാക്കി അത് കൊണ്ടു നടക്കുന്നിടത്താണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ തലാഖ് ചെയ്യാം, ഞാൻ എന്റെ ഭാര്യയെ തലാഖ് ചെയ്യാം. അപ്പൊ റസൂലുള്ളാഹി അല്ല ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് തലാഖ് ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞില്ല, ഉഹിബ്ബുഹ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നില്ല, ഞാനവളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാ വീടും ഹുബിന്റെ മേലാണോ കെട്ടിപ്പടുത്തിട്ടുള്ളത്, എല്ലാം ഇഷ്ടത്തിന്റെ മേലെ മാത്രമാണോ കെട്ടിപ്പടുത്തിട്ടുള്ളത്? അല്ല, പരസ്പരമുള്ള മേൽനോട്ടങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, പരസ്പരമുള്ള കാരുണ്യങ്ങൾ, പരസ്പരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു വിവാഹ ജീവിതം കൊണ്ടുനടക്കുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഫ്റഖ് മുഅ്മിനുൽ മുഅ്മിന ഇൻകരിഹ മിൻഹ ഖുലഖൻ വലിയ മിൻഹ ഖുലഖൻ ആഖർ. ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനെ വെറുക്കാൻ പാടില്ല. അവളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയാൽ, ഇഷ്ടക്കേട് ഉണ്ടാക്കിയാൽ മറ്റൊരു സ്വഭാവം ഇഷ്ടമുള്ളതായിരിക്കും, മറ്റൊരു സ്വഭാവം ഇഷ്ടമുള്ളതായിരിക്കും. അപ്പൊ നമ്മുടെ ഭാര്യയിൽ നമുക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായ ആ സമയത്ത് ഒന്ന് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് ഭാര്യയിൽ നിന്നുണ്ടാവുന്ന ഏറ്റവും നല്ല സ്വഭാവം ആലോചിക്കുക, ഏറ്റവും നല്ല സ്വഭാവം ആലോചിക്കുക. അപ്പൊ ഇതിന് ഇതിന്റെ കാര്യനെ കുറിച്ച് കുറയും, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇഷ്ടമല്ല, പരസ്പര സ്നേഹമല്ല, സ്നേഹം എന്ന് പറഞ്ഞതിന്റെ ആശയവും അർത്ഥവും സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ് എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ഇടയിൽ ഈ സ്നേഹമെല്ലാം ഇട്ടുതരേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഭാര്യാഭർത്താക്കന്മാരുടെയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാക്കുന്നത്, സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തരുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോടൊപ്പം നിങ്ങൾ സഹവസിക്കേണ്ടത് മാന്യമായ നിലക്കായിരിക്കണം, മാന്യമായ നിലക്ക്. എന്നിട്ട് അള്ളാഹു തആല പറയാണ് വൈൻ കരിഹ്തുമൂഹുന്ന, അവരിൽ നിന്നെങ്കിലും വെറുത്താലും, അവരിൽ നിന്ന് വെറുപ്പുണ്ടാക്കുന്ന വിഷയമാണെങ്കിലും പുരുഷന്മാരോട് പറയാനെങ്കിൽ മാന്യമായി പെരുമാറണം. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു ഫഅസ അൻ തക്റഹു ഷൈഅൻ വയജ്അലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. ഈ ആയത്ത് ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. നിങ്ങൾക്ക് നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഖൈറുകൾ ഉണ്ടാക്കിയേക്കാം. ആ ഗൗരവത്തിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ പരസ്പരം ചിന്തിക്കേണ്ടതാണ്. കാരണം പരസ്പരം ഈ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹത്തിന്റെ വിഷയത്തിൽ എപ്പോഴും താരതമ്യം ചെയ്യും. ഭർത്താക്കന്മാര് തന്റെ ഒരു കൂട്ടുകാരൻ ഭാര്യനെ പറ്റി പറഞ്ഞു കേട്ടാല് വേറൊരു കൂട്ടുകാരൻ ഭാര്യനെ പറ്റി അവന്റെ ഭാര്യ എന്ത് സ്നേഹ ഭർത്താവിനോട്, അവ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ഭാര്യ തന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഇന്നത് ചെയ്തു കേട്ടുമ്പോ ആ എന്ത് സ്നേഹമുള്ള ഭർത്താവാണ്, എന്ത് ഇതാണ്, ഈ നിലക്ക് ഇങ്ങനെ ചിന്തിക്കും. യഥാർത്ഥത്തിൽ അവരുടെ ഇടയിലുള്ള കുഴപ്പങ്ങൾ അറിയാത്തോണ്ടാണ്, അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അറിയാത്തോണ്ടാണ്. ശരിക്കും നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇണ, എല്ലാ സ്ത്രീകൾക്കും ന്യൂനത ഉണ്ടാവും, എല്ലാ സ്ത്രീകൾക്കും ന്യൂനത ഉണ്ടാവും, സ്വഭാവത്തിലൊരു വളവുണ്ടാവും. ഇത് പുരുഷന്മാർ മനസ്സിലാക്കാതെ തന്റെ ഭാര്യമാർക്കാണല്ലോ ഈ തന്റെ ഭാര്യ ഇങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ ഭാര്യമാര് നല്ല തെറ്റായ ധാരണയാണ്. അത് ആദ്യം മനസ്സിലാക്കണം, തെറ്റായ ധാരണ. എല്ലാവരുടെ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുപോലെ മനസ്സിലായി നമ്മുടെ മാത്രമല്ല ഈ പ്രശ്നം എന്നുള്ളത്. അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാര് വേറെ എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ഭയങ്കര സ്നേഹമാണ്. എല്ലാ പുരുഷന്മാർക്കും എല്ലാ മനുഷ്യർക്കും ഒരു ന്യൂനത സ്വഭാവത്തിൽ ഉണ്ടാകും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ മറ്റുള്ളവരെ താരതമ്യം ചെയ്തിട്ട് നമ്മൾ പരസ്പരം ഇഷ്ടക്കേടുണ്ടാവുന്ന അവസ്ഥയിലെത്തരുത്. കാരണം പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത്. നമുക്കറിയുന്ന ഹദീസാണ് പിശാജ് ഏറ്റവും നല്ല സ്ഥാനത്ത് ഇരുത്തുന്നത് ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ കുഴപ്പമുണ്ടാക്കിയ ആളെയായിരിക്കും. ഒമ്പതാമത്തെ ഖായിദ അൽ അഫ്, പൊറുത്തു കൊടുക്കുക എന്നുള്ളത്, വിട്ടുവീഴ്ച മാപ്പാക്കി കൊടുക്കുക എന്നുള്ളത്. സബ്ര് പോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അൽ അഫ് എന്നുള്ളത്, വിട്ടുവീഴ്ച പൊറുത്തു കൊടുക്കുക എന്നുള്ളത്. റസൂലു അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആരാണോ പുറത്തു കൊടുക്കുന്നത്, ആരാണോ നന്നാക്കുന്നത്, അവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ കയ്യിലാണ്. വസാരിഉ ഇലാ മഗ്ഫിറതി മിൻ റബ്ബികും വജന്നതിൻ അർദുഹാ സമാവാതു വൽ അർദു ഉഇദ്ദത് ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആകാശ ഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ആ ആളുകളുടെ ഗുണമായിട്ട് അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വള്ളറാ, അവരുടെ വിശാലതയിലും അവരുടെ ഞെരുങ്കത്തിലും ചെലവഴിക്കുന്നവരാണ്. വൽകാവമീന അൽഗൈബ, കോപം ഒതുക്കി വെക്കുന്നവരാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവരാണ്. ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും അർഹരാരാണ്? നമ്മുടെ ഇണകളാണ്. ഏറ്റവും അർഹർ നമ്മുടെ ഇണകളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരടിമ അഫു ചെയ്താൽ മാപ്പാക്കിയാൽ വിട്ടുവീഴ്ച ചെയ്താൽ അവന്റെ ഇജ്ജത്ത് അല്ലാതെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിക്കില്ല. ഇത് കുടുംബജീവിതത്തിൽ നാം പാലിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം ഭർത്താക്കന്മാർ വിചാരിക്കുക അല്ലെങ്കിൽ ഭാര്യമാർ വിചാരിക്കുക ഭർത്താവിന് മുമ്പിൽ ഞാൻ ഒന്ന് താഴ്ന്നു കൊടുത്താല് ഞാനിങ്ങനെ ഒന്ന് ക്ഷമിച്ചു കൊടുത്താല് ഭർത്താവിന്റെ തലേ കയറും അല്ലെങ്കിൽ ഭാര്യന്റെ തലേ കയറും, വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ആരെങ്കിലും വിട്ടുവീഴ്ചയും മാപ്പും ചെയ്തു കൊടുത്താൽ അള്ളാഹുവിന് എന്തുണ്ടാക്കും? ഇജ്ജത്ത് ഉണ്ടാക്കും. അതുപോലെ ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹുവിനുണ്ടാക്കും പ്രതാപം ഉണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യത്തിന് സബ് വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് വർദ്ധിക്കാൻ വെച്ച ഒരു സബബ് എന്താണ്? സദഖ കൊടുക്കലാണ്. ദുനിയാവിന്റെ ചിന്തയിൽ കണക്കുകൂട്ടിയിട്ട് സദഖ കൊടുത്തിട്ട് റിസ്ക് വർദ്ധിക്കുമെന്ന് വിശ്വസിക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വിട്ടുവീഴ്ചയും താഴ്മയും നടത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളുടെ കൽബിൽ നമ്മെ കുറിച്ചൊരു ഇജ്ജത്താണ് ഇട്ടുകൊടുക്കുക, താഴ്മയല്ല ഇട്ടുകൊടുക്കുക. നാം നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും വിട്ടുവീഴ്ച കൊടുത്ത് എന്തെങ്കിലും ഒരു താഴ്മ കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും താഴ്മയോ വിട്ടുവീഴ്ചയോ കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കൽബിൽ നമ്മെ കുറിച്ചുള്ള ഇജ്ജത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുക്കും. അള്ളാഹു തആലയുടെ വിരലുകൾക്കിടയിലാണ് ഓരോ അടിമയുടെയും കൽബ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വേറെയും ആയത്തുകളിൽ പറഞ്ഞു വല്ലി അഫു വല്ലി അസ്മഹു അലാ തുഹിബ്ബുനാ യഗ്ഫിറുല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങൾ പൊറുത്തു കൊടുക്കും. പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ആയിഷ റളിയല്ലാഹുവിന്റെ മേലെ വ്യഭിചാരോപണം നടത്തിയ മിസ്തഹ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഇനി അവന് ചെലവിന് കൊടുക്കില്ല പറഞ്ഞ പള്ള ഇറക്കിയതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹു തആല പറഞ്ഞതാണ്. അതുപോലെ തന്നെ പറഞ്ഞു, ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ ഫഇദൽ ലദി ബൈനക വബൈനഹു അദാബത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. വലിയ നമ്മുടെ ഏതൊരാൾക്ക് നമ്മളോട് ശത്രു തോന്നിയാലും ഏതൊരാൾക്ക് നമ്മളോട് അകൽച്ച തോന്നിയാലും നാം ചെയ്യേണ്ട നിലപാടാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, അവരോട് ഇഹ്സാൻ ചെയ്യാം, അവരോട് നന്മ ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ ശത്രുതയുള്ള നിങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും അടുത്തൊരു ബന്ധം ഉണ്ടാക്കി തരുന്നതാണ്, ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാക്കി തരും. അതുകൊണ്ട് ഓരോ ഭാര്യയും ഭർത്താവും അത് ശ്രദ്ധിക്കുക. കാരണം പിശാചിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. മുഅ്മിനീങ്ങൾ ഒരുമിച്ച് നിൽക്കുക, മുഅ്മിനീങ്ങൾ ഒത്തൊരുമയിൽ നിൽക്കുക എന്നുള്ള പിശാചിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവിന്റെ വിഷയത്തിലോ, ഭാര്യ ഭർത്താവിന്റെ വിഷയത്തിൽ എത്രത്തോളം അകൽറ്റാൻ പറ്റുമോ അത്രത്തോളം പിശാജ് അതിൽ ശ്രമിക്കും. അതുപോലെ തന്നെ പത്താമത്തെ ഒരു കായിക ഷേഖ് പറയുന്നത് അവസാനത്തേത്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. റസൂൽ അഹ്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഉത്തമരായിട്ടുള്ളത് ആരാണ്? നിങ്ങളുടെ കുടുംബത്തിനോട് ഉത്തമരായിട്ടുള്ളവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, എന്റെ കുടുംബത്തിനോട് ഞാൻ ഉത്തമനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നാം പിൻപറ്റേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനും ഖുലുഖ. ഏറ്റവും നല്ല ഈമാനുള്ളവർക്കാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്കാണ്. ഏറ്റവും നല്ല സ്വഭാവം ആരാണ്? തന്റെ കുടുംബത്തിനോട് ഏറ്റവും നിലനിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് നല്ല സ്വഭാവം, നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും ഒപ്പം ജോലി ചെയ്യുന്നവരും സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാവരും നമ്മെ കുറിച്ച് നല്ലതിങ്ങനെ പറയാണ്, നല്ല സ്വഭാവമാണ്, നല്ല പെരുമാറ്റമാണ്, നല്ല ആളാണ്. എന്നാൽ നാം നമ്മുടെ ഭാര്യയുടെ അടുത്ത് മറ്റൊരാളും കാണാത്ത നമ്മുടെ ഏറ്റവും നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എല്ലാ അവസ്ഥയിലും നമ്മെ അറിയുന്ന നമ്മുടെ ഭാര്യയുടെ അടുത്ത് നാം മോശക്കാരനാണെങ്കിൽ നാം എന്തല്ല, നല്ലൊരു സ്വഭാവത്തിനുടമയല്ല, നല്ലൊരു സ്വഭാവത്തിന് ഉടമയല്ല. കാരണം മറ്റുള്ളവരൊക്കെ ഒരു പരിധിയുണ്ട്, മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയുണ്ട് അടുക്കുന്നതിൽ, എത്ര നേരം ഉണ്ടാവും എടുത്തിട്ട് എത്ര രീതിയിൽ എടുക്കാൻ പറ്റും. പക്ഷെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലും എല്ലാ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ ഭാര്യയുടെ അടുത്ത് നമ്മുടെ സ്വഭാവം എങ്ങനെയാണോ അതാണ് നമ്മുടെ സ്വഭാവം, അതാണ് നമ്മുടെ ഈമാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നാം എങ്ങനെ നമ്മുടെ ഭാര്യയോട് പെരുമാറുന്നു എന്നുള്ളത്. ഈ 10 കായിദകള് ഷേഖ് പറഞ്ഞിരിക്കുകയാണ് ഒരു കുടുംബ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത്. ഇതിൽ പറയാത്ത ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇതിൽ ഷേഖ് വിട്ടുപോയതായ എന്നുള്ള ഫലം ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം കൂടിയാണ് മറ്റു പല പണ്ഡിതന്മാരും എഴുതിയ കിതാബുകൾക്കാണ് ശുക്ർ എന്നുള്ളത്, നന്ദി കാണിക്കുക എന്നുള്ളത്. അതായത് ഒരു ഭാര്യയാവട്ടെ ഭർത്താവാകട്ടെ പരസ്പരം നന്ദി കാണിക്കുന്നവരായിരിക്കണം. ഭർത്താവ് തങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തരുന്ന, അധ്വാനിച്ച് കൊണ്ടുവന്നു തരുന്ന ഭക്ഷണം, വസ്ത്രം അതുപോലുള്ള കാര്യങ്ങൾക്ക് നന്ദി കാണിക്കുന്നവളായിരിക്കണം. അതുപോലെ തന്നെ ഭാര്യ നമുക്ക് ചെയ്തു തരുന്ന, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി തരുന്നുണ്ട്, നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്, നമ്മുടെ കുടുംബം നോക്കുന്നുണ്ട്, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ അവരോടും നന്ദി കാണിക്കുന്നവരായിരിക്കണം. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. അൽജസാഉ മിൻ ജിൻസിൽ അമൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം നന്ദി കാണിക്കുക എന്നുള്ള സ്വഭാവം കൂടി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഭാര്യമാരോട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് നന്മകളുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് അവരിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അതിലെല്ലാ രീതിയിലും അവരെ എന്താ പറയാ, നന്ദിയില്ലാത്തൊരു വർത്തമാനം, അതിനോട് ഒരു നന്മ ഉണ്ടായിട്ടില്ല, ഇതൊരു കാര്യം ചെയ്തു തരുന്നില്ല, ആ വർത്തമാനമല്ലാതെ അവർക്ക് നന്ദി കാണിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും ഒരു കുറവ് ഭർത്താവിന്റെ വരുമ്പോഴേക്കും ഭർത്താവിന്റെ ലഭിച്ച എല്ലാത്തിനും നന്ദി കേട് കാണിക്കുന്ന സംസാരം സംസാരിക്കുക എന്നുള്ളത് അതും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നന്ദി കാണിക്കുക എന്നുള്ളതും നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഈ 10 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, പരസ്പരം സ്നേഹം നിലനിർത്തുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല അനുസരിക്കുന്ന, നാളെ സ്വർഗത്തിലും ഒരുമിച്ചു ജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കുടുംബജീവിതം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.